بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്ത് ഇദജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് അതിൽ നമ്മൾ ഇദജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ഭാഗമാണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ അവിടെ അൽ ഫത്ഹ് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്ക ഫത്ഹാണ് എന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ പിന്നെ വീക്ഷണ പ്രകാരം എന്താണ് അൽ ഫത്ഹ് എന്നുള്ളതാണ് വിശദീകരിച്ചത്. അതിന്റെ ഒരു രത്ന ചുരുക്കം അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു മക്ക ഫത്ഹ് ഉണ്ടായ കാരണം, അതേപോലെ തന്നെ പിന്നെ മക്കയിലെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായ പിന്നെ ചില പ്രവൃത്തികൾ, അതാണ് വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കഅബത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ പിന്നെ നിഷ്കാസനം ചെയ്തു, പിന്നെ കഅബത്തെ ശുദ്ധീകരിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിൽ കയറി നമസ്കരിച്ചു. ബിലാൽ എന്നിവർ കഅബയുടെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സൈന്യങ്ങളെ നിയോഗിച്ചു മക്കയുടെ പരിസരങ്ങളിലുള്ള പിന്നെ ഈ വിഗ്രഹാരാധനകളുടെ കേന്ദ്രങ്ങളെ നശിപ്പിക്കുകയും അങ്ങനെ ദേവത്തെത്തിക്കുന്ന മാർഗേണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സംഘങ്ങളെ നിയോഗിക്കുകയും ഒക്കെ ചെയ്ത്. ഏതായാലും പിന്നെ ചരിത്ര പ്രസിദ്ധമായ തായിഫ് യുദ്ധവും ഹുനൈൻ യുദ്ധവും അരങ്ങേറി. പിന്നെ തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപരോധം നീണ്ടു നിൽക്കുകയുണ്ടായി. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി. ഹിജ്റയുടെ 8-ൽ റമദാൻ മാസത്തിലാണ് മക്കം ഫത്ഹ് മക്ക ഫത്ഹായത്. ആ ഫത്ഹാണ് ഇവിടെ നമ്മളിവിടെ വൽ ഫത്ഹിൽ വിശദീകരിച്ചു. ഇനി ഇവിടെ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ നസറും അൽ ഫത്ഹും വന്നാൽ എന്നാണ്. വന്നാൽ പിന്നെ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. വറഅയ്ത റഅയ്ത എന്നാണ് താങ്കൾ കണ്ടു. റഅയ്ത അവിടെ റഅയ്ത എന്നുള്ളത് താങ്കൾ കണ്ടു എന്നാണ്. കാഴ്ച രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കണ്ണുകൊണ്ടുള്ള കാഴ്ച, ബസറുകൊണ്ടുള്ള കാഴ്ച. മറ്റൊന്ന് അത് പുറങ്ങണ്ണുകൊണ്ടുള്ള കാഴ്ച, അതിന് റ എന്ന് പറയും റഅയ്ത്. മറ്റൊന്ന് ബസീറത്ത് കൊണ്ടുള്ള കാഴ്ച, അതാണ് അകക്കാഴ്ച. അകക്കാഴ്ച കണ്ണുകൊണ്ടുള്ള കാഴ്ച നമുക്കറിയാം, പിന്നെ അകക്കണ്ണുകൊണ്ടുള്ള കാഴ്ച, അതാണ് അറിവ്. അപ്പൊ ഇവിടെ വറായിത്ത താങ്കൾ കാണുകയും ചെയ്താൽ, എന്നാ ഒന്ന് കണ്ണുകൊണ്ടുള്ള കാഴ്ച, അല്ലെങ്കിൽ അകക്കാഴ്ച താങ്കൾ അറിയുകയും ചെയ്താൽ. അങ്ങനെ രണ്ടർത്ഥവും പറയും. റായിത്ത എന്നുള്ളതിന് രണ്ടർത്ഥവും പറയും. താങ്കൾ കാണുകയും ചെയ്താൽ അല്ലെങ്കിൽ താങ്കൾ അറിയുകയും ചെയ്താൽ. കാരണം കാഴ്ച രണ്ട് രീതിയിലുണ്ട്, ബസർ കൊണ്ടുള്ള കാഴ്ചയുണ്ട്, ബസീറത്ത് കൊണ്ടുള്ള കാഴ്ചയുണ്ട്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്, അകക്കാഴ്ച. ബസർ ബാഹ്യമായിട്ടുള്ള കാഴ്ച, ദൃഷ്ടി കൊണ്ടുള്ള കാഴ്ച. ഇവിടെ അതിന് റുഇയ ബസരിയ എന്നും റുഇയ ഇൽമിയ എന്നും പറയും. ഒന്ന് കണ്ടു, മറ്റൊന്ന് അറിഞ്ഞു എന്നർത്ഥത്തിൽ. വറായിത്ത, താങ്കൾ കാണുകയും ചെയ്താൽ അല്ലെങ്കിൽ താങ്കൾ അറിയുകയും ചെയ്താൽ എന്ത്? അന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശം? നാസ് എന്ന് പറഞ്ഞാല് ജനങ്ങൾ. ജനങ്ങൾ അതിനു മുന്നേ അല് വന്ന്, അതൊരു പ്രത്യേക ജനങ്ങളെ ഉദ്ദേശിക്കണ. ജനങ്ങൾ മുഴുവല്ല, ജനങ്ങൾ മുഴുവല്ല. അത് റസൂൽ നൈജറാസിനെ മാത്രങ്ങൾ കാണാനും പറ്റിയിട്ടില്ല, അറിയാനും പറ്റിയിട്ടില്ല. ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെയോ അറേബ്യൻ ഉപദ്വീപിലുള്ള അറബികളെയാണ് ഉദ്ദേശം. വിശിഷ്യ മക്കാർ, വിശിഷ്യ മക്കാർ. അപ്പൊ ഇവിടെ വറായിത്തന്നാസ്, ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്ത് പറഞ്ഞാൽ ജനങ്ങൾ എന്ന് മുഴുവൻ ജനങ്ങളെയല്ല, പിന്നെയോ ഒരു പ്രത്യേക ജനങ്ങളാണ്. അത് അറിയിക്കാനാണ് ഈ അലിഫിലാണ്. അതിനാണ് അഹദിന്റെ എന്ന് പറയും വ്യാകരണത്തിൽ. അൽ നാസ് എന്നാണ് ഈ അൽ അറിയിക്കുന്നത്. ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അറബികളാണ്, അറേബ്യൻ ഉപദ്വീപിലുള്ള അറബികൾ. അത് നമുക്കിവിടെ ഞാൻ വിശദീകരിക്കും, മനസ്സിലാകും. വിശിഷ്യ മക്കാർ. അപ്പൊ വറായിത്തന്നാസ്, ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്താൽ, ജനങ്ങളെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലെ അറബികൾ. എങ്ങനെ കണ്ടാൽ? യദ്ഖുലൂൻ, അവർ പ്രവേശിക്കുന്നു. യദ്ഖുലൂൻ, അവർ പ്രവേശിക്കുന്നു. എവിടെ പ്രവേശിക്കുന്നു? ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ. അള്ളാഹുവിന്റെ ദീനിൽ ഏതാ അള്ളാഹുവിന്റെ ദീൻ? അൽ ഇസ്ലാം. ഇന്നദ്ദീൻ ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ അത് ഇസ്ലാമാണ്. അള്ളാഹുവിന്റെ ദീനിൽ അവർ പ്രവേശിക്കുന്നത് താങ്കൾ കാണുകയും ചെയ്താൽ, അല്ലെങ്കിൽ താങ്കൾ അറിയുകയും ചെയ്താൽ. എങ്ങനെ പ്രവേശിക്കുന്നത്? അഫ്വാജൻ. അഫ്വാജ് എന്ന് പറഞ്ഞാൽ ഫൗജുൻ എന്നതിന്റെ ബഹുവചനാണ്. ഫൗജ്, ഫൗജ് എന്ന് പറഞ്ഞാൽ സംഘം, ജമാഅത്ത്. ഫൗജ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, സംഘം. അഫ്വാൻ എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, ജമാഅത്ത്, സംഘങ്ങൾ, സംഘങ്ങൾ. അപ്പോ അഫ്വാജൻ സംഘങ്ങളായ നിലക്ക് അവസ്ഥയിൽ കേസ്. അത് പിന്നെ മിലിറ്ററിന്റെ പ്രത്യേകത എന്താണ്? അവരവരുടെ ഗ്യാങ് ആയിട്ടായിരിക്കുമല്ലോ. ആ പ്രത്യേകതയെ വെച്ചിട്ടാണ് ഫൗജ് അഫ്വാജ് എന്ന് പറയുന്നത്. ഹാദ ഫൗജുൻ മുഖ്താഹിമുൻ എന്നൊക്കെ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ? പറഞ്ഞില്ലേ നരകത്തിന്റെ അഹ്ലുകാരെ കുറിച്ച് പറഞ്ഞപ്പോ സംഘം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ വറായി തന്നാസ്, ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്താൽ, അല്ലെങ്കിൽ ജനങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ, യദ്ഖുലൂന ഫീ ദീനില്ല, അവർ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നതായി. എങ്ങനെ? അഫ്വാജൻ സംഘങ്ങളായി, സംഘങ്ങളായി നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ. അപ്പോ ഈ വാവ് വാവ് ആത്തിഫിന്റെയാണ്, ഉമ എന്ന അർത്ഥത്തിന്. ഇദാ ജാഅ നസ്റുല്ലാ, അള്ളാഹുവിന്റെ നസ്റ് വന്നാൽ, വൽ ഫത്ഹ്, അൽ ഫത്ഹും വന്നാൽ, വറായിത്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സംഘങ്ങളായി അള്ളാഹുവിന്റെ ദീനിൽ, അന്നാസ് പ്രവേശിക്കുന്നത് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്താൽ. ഇവിടെ നസ്റുള്ള എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ നസർ, മക്കം ഫത്ഹ് ആരുടെ ഫത്ഹാണ്? അള്ളാഹിന്റെ ഫത്ഹാണ്. പക്ഷെ ഇവിടെ ഫത്ഹുള്ള എന്ന് പറഞ്ഞില്ല, ഫത്ഹുള്ള എന്ന് പറഞ്ഞില്ല, പക്ഷെ ഇവിടെ നസ്റുള്ള എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് ഫത്ഹുള്ള എന്ന് പറയാതെ നസ്റുള്ള എന്ന് പറഞ്ഞ്? ഇവിടെ അൽ ഫത്ഹ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേക ഫത്ഹാണ്, അതുകൊണ്ട് മക്കം ഫത്ഹാണ് അവിടെ ഉദ്ദേശം. പിന്നെ ഇവിടെ അന്നസർ, ഇദാ ജാ അന്നസറു അൽ ഫത്ഹ് എന്ന് പറയാതെ നസ്റുള്ള എന്ന് പറയാൻ കാരണം, സഹാബികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാറുണ്ട്, മത്ത നസ്റുള്ള. സഹാബികൾ മക്ക കാലഘട്ടത്തിൽ അവർക്ക് പീഡനങ്ങൾ താങ്ങാവുന്നതിലും അധികമായി. പ്രത്യേകിച്ച് ഈ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹുവിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെയൊക്കെ പിന്നെ ശരീരത്തിൽ ഇങ്ങനെ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് ഇങ്ങനെ വലിക്കുന്നതാണ്, ഈ ചീർപ്പ് കൊണ്ട് വലിക്കുന്നതാണ്, ചൂടാക്കിയിട്ട്. അപ്പൊ ഇറച്ചി ഇങ്ങനെ ഈർന്നു പോരുന്നതാണ്. അങ്ങനെ അവർക്ക് വേദന സഹിക്കവയ്യാതെ താങ്ങാനാവുന്നതിലും കൂടുതൽ പീഡനമായപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മതാ നസറുള്ള, എപ്പോഴാണ് അള്ളാഹിന്റെ നസർ ഉണ്ടോ? അങ്ങനെയാണ് അവർ ചോദിച്ചിരുന്നത്, നസറുള്ള. അതേപോലെ വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബസാ വദ്ദറ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب അതായത് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് കഴിഞ്ഞുപോയ അവസ്ഥ നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ല എന്നിരിക്കെ എന്താ അവർക്ക് സംഭവിച്ചത്? മസ്സതുഹുമുൽ ബസാഉ വദ്ദറ അവർക്ക് ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഏൽക്കുകയുണ്ടായി ദീനിന്റെ പേരിൽ. വസുൽസിലു സിൽസാലൻ ഷദീദ, അവർ അങ്ങേയറ്റം കിടുകിട വിറപ്പിക്കപ്പെട്ടു ദീനിന്റെ പേരിൽ. ഹത്ത യഖൂല റസൂൽ വല്ലദീന ആമനു മഅ, റസൂലും റസൂലിന്റെ കൂടെ വിശ്വസിച്ചവരും പറയാൻ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന പീഡനം. എന്താ പറഞ്ഞത്? മത്താ നസറുള്ളാ, റസൂലും റസൂലുള്ളാന്റെ കൂടെയുള്ള വിശ്വാസികൾ. വല്ലദീന ആമനു മഅഹു, മത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മത്താ നസറുള്ളാ, എപ്പോഴാണ് അള്ളാഹുവിന്റെ നസർ? അതാണ് നസറുള്ളാ എന്ന് അവർ ചോദിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പ്രതികരിച്ചു, അല അറിയുക, ഇന്ന നസറല്ലാഹി ഖരീബ്. എന്താ ഇന്ന നസറല്ലാ ഖരീബ്? അള്ളാഹുവിന്റെ നസർ അത് വളരെ അടുത്താണ്. അപ്പോ നസറുള്ളയെ കുറിച്ച് സഹാബികൾ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അവരുടെ ഇന്നലകളിൽ. അതുകൊണ്ടാണ് സൂറത്തുൽ സഫിൽ വഉഖ്ര തുഹിബ്ബൂനഹ നസ്റും മിൻ അല്ലാഹ് വഫതഹും ഖരീബ്. കണ്ടോ, പിന്നെ നസ്റും മിൻ അല്ലാഹിൽ നിന്നെ കുറിച്ചും ഫതഹിനെ കുറിച്ചുള്ള സുവിശേഷം അള്ളാഹു പറയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നസ്റും മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നസറും സഹായവും വിജയവും ഫതഹും പിന്നെ അത് നിങ്ങൾക്കുണ്ട് എന്ന് പറയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, സഹാബികൾ അവർ അടിക്കടി ചോദിക്കുമായിരുന്നു അള്ളാഹുവിന്റെ നസറിനെ കുറിച്ച്. റസൂൽ ചോദിച്ചിരുന്നു, സഹാബികൾ വിശ്വാസികൾ ചോദിച്ചിരുന്നു, മത്താ നസറുള്ള, എപ്പോഴാണ് അള്ളാഹിന്റെ നസർ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരുന്നു, അലാ ഇന്ന നസർ അല്ലാഹി ഖരീബ്, അള്ളാഹിന്റെ നസർ അത് ഖരീബാണ്. ആണ്ടോ, അവിടെ ചോദിച്ചതും അതിനെ പ്രതികരിച്ചതും എന്താണ്? നസറുള്ള എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തങ്ങൾ തേടിയിരുന്ന, തങ്ങൾ അഭിലഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്നതായ ആ അള്ളാഹിന്റെ നസറാണ് ഇവിടെ വന്നത് എന്നുള്ളത് ജ്യോതിപ്പിക്കാൻ, അറിയിക്കാനാണ് എന്ത് പ്രയോഗിച്ചത്? ഇദാ ജാ നസറുള്ള എന്ന് പ്രയോഗിച്ചത്. അൻ നസർ എന്ന് പറയാതെ, ഇദാ ജാ അൻ നസറു വൽ ഫതഹ് എന്ന് പറയാതെ, ഇദാ ജാ അൻ നസറുള്ള വൽ ഫതഹ് എന്ന് പറയാൻ കാരണം, ഈ നസറിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ കാരണം അത് കാരണത്താലാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു ശരിയുടെ ഭാഗമുണ്ട്, മനസ്സിലായി? ആ വ്യാഖ്യാനത്തിന് ശരിയുടെ ഒരു ചരിത്ര ബലവുമുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ നസറും അൽഫത്തുഹും വന്നാൽ, വറഐത അന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അന്നാസ് അള്ളാഹുവിന്റെ ദീനിൽ സംഘങ്ങളായി പ്രവേശിക്കുന്നത് കാണുകയും ചെയ്താൽ എന്നാണ് ഉത്തരം ഇനി വരുന്നുള്ളൂ. എന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ. ഈ അന്നാസ് ദീനിൽ കൂട്ടങ്ങളായിട്ട് പ്രവേശിക്കുന്നത് ഹിജറയുടെ 9-ലാണ്, ഹിജറയുടെ 9-ാം വർഷത്തിലാണ്. ഹിജറയുടെ 9-ാം വർഷം, ആ വർഷത്തിന് പേര് ആമുൽ വുഫൂദ് എന്നാണ്. ആമുൽ വുഫൂദ്, വുഫൂദ് നിവേദക സംഘങ്ങൾ, അതാണ് വഫ്ദ് വുഫൂദ്, നിവേദക സംഘങ്ങൾ. ആ സംഘങ്ങളുടെ വർഷം അതാണ് ഹിജറയുടെ 9-ാമത്തെ വർഷം. ഹിജറയുടെ 9-ാമത്തെ വർഷം അറേബ്യൻ ഉപദ്വീപിൽ കുറെ അറേബ്യൻ ഗോത്രങ്ങളുണ്ട്. അറേബ്യൻ ഉപദ്വീപ് എന്താണ്? വളരെ കുറെ ധാരാളം ഗോത്രങ്ങളാണ്, അറേബ്യൻ ഗോത്രങ്ങളാണ്. അതിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ വിശാല മരിപ്പറമ്പിന്റെ കോണുകളിൽ കുറെ അറേബ്യൻ ഗോത്രങ്ങളുണ്ടായിരുന്നു. അവരിൽ പലരും ഇസ്ലാം കൂട്ടാക്കിയിട്ടില്ല, പലരും ഇസ്ലാമിനെ കൂട്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ തിരിച്ചുപിടിക്കുന്നതും മക്കാർക്ക് മേൽ വിജയം വരിക്കുന്നതും പ്രതീക്ഷിക്കുമായിരുന്നു പലരും. സത്യപ്രവാചകനാണ് എങ്കിൽ, സത്യപ്രവാചകനാണ് മുഹമ്മദ് എങ്കിൽ മക്ക തിരിച്ചുപിടിക്കുമെന്നും മക്കയിലേക്ക് മടങ്ങുമെന്നും ആര് വിശ്വസിച്ചിരുന്നു? ഈ അറേബ്യൻ ഗോത്രങ്ങൾ പലരും വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, മക്കം ഫതഹായപ്പോ അറബികളുടെ ഒരു പിന്നെ ചിന്ത പോയത്, അതായത് മക്കാരെ സംബന്ധിച്ചിടത്തോളം അബ്രഹത്തിന്റെ ആനപ്പട യമനിൽ നിന്ന് വന്നപ്പോ ആരാണ് പിന്നെ മക്കാരിൽ നിന്ന് അബ്രഹത്തിന്റെ ആനപ്പടയെ തടഞ്ഞത്? അള്ളാഹുവാണ് തടഞ്ഞത്. മക്കാർക്ക് തടയാൻ കഴിഞ്ഞില്ല, അവർ എതിർത്തതുമില്ല. അന്ന് അബ്ദുൽ മുത്തലിബാണ് സംരക്ഷകൻ, പിന്നെ കഅബയുടെയും മറ്റുമൊക്കെ അബ്ദുൽ മുത്തലിബിനും ആയില്ല. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് മാറുകയാണ് ചെയ്തത്. കഅബത്തിനൊരു റബ്ബുണ്ട്, റബ്ബ് തടഞ്ഞോളും എന്ന് പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തതും തിരിച്ചയച്ചതും അല്ലേ. ആ മക്കയാണ്, ആ മക്കാരാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിൽ എന്ത് ചെയ്യുന്നത്? കീഴ്പ്പെടുന്നത്. മക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും മക്കാർ കീഴ്പ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അറേബ്യൻ ഉപദ്വീപിലുള്ളവർ ഇത് വായിച്ച്, ഈ സംഭവം വായിച്ച്, മുഹമ്മദ് സത്യപ്രവാചകനായതുകൊണ്ടാണ് കഅബ മുഹമ്മദിന് വിജയിക്കാനായത്. അതേപോലെ തന്നെ മക്കാർക്ക് മുഹമ്മദിനെ തിരുത്താൻ സാധിക്കാതെ മുഹമ്മദിനെ അവർ കീഴ്പ്പെടേണ്ടി വന്നതും. അതേസമയം അബ്രഹത്തിന്റെ ആനപ്പടക്ക് മുമ്പിലോ മക്കാർക്ക് അങ്ങനെ ഒരു പരാജയം ഉണ്ടായില്ല, കഅബ കീഴൊതുങ്ങിയതുമില്ല. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അറബികൾ വായിച്ചു മുഹമ്മദ് ആരാണ്? സത്യപ്രവാചകനാണ്. അതുകൊണ്ടാണ് ഹിജറയുടെ ഹിജറയുടെ 8-ൽ മക്കം ഫത്താണ്, റമദാനിലാണ് അല്ലെ, പിന്നെ റമദാനിനെ തുടർന്നുള്ള മാസങ്ങളും. ഹിജറയുടെ 9 പുലർന്നപ്പോൾ അതോടുകൂടി അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗോത്രങ്ങൾ എന്ത് ചെയ്തു? സംഘങ്ങളായി, നിവേദകങ്ങളായിട്ട് എന്ത് ചെയ്തു? മദീനയിലേക്ക് വന്നു. ആ മദീനയിലേക്ക് വന്ന കുറേ സംഘങ്ങളുണ്ട്. അതിൽ ചില ചരിത്രകാരന്മാർ 60 സംഘങ്ങളെ എണ്ണിയിട്ടുണ്ട്, ചിലരത് 100 വരെ എത്തിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഇപ്പൊ പല ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കും. ചിലത് പ്രധാനപ്പെട്ടത് നമ്മൾ ഇപ്പോ ഒന്ന് പിന്നെ വഫ്ദ് ബനി അബ്ദുൽ ഖൈസ്, ചരിത്രത്തിൽ നമ്മൾ കുറെ പിന്നെ ഈ വഫ്ദുകളുമായി ബന്ധപ്പെട്ട് കുറെ പിന്നെ ഇത് വായിക്കും. ഇപ്പൊ അതേപോലെ വഫ്ദ് ബനു ഹനീഫ, അതേപോലെ വഫ്ദ് ബനി സഅദ്, സഅദ് ബിൻ ബക്കർ, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ചരിത്രങ്ങൾ വായിക്കും. അതേപോലെ വഫ്ദ് നജറാൻ, ഇതേപോലെ വഫ്ദ് പൈ, ഇതേപോലെ പിന്നെ വഫ്ദ് ഹദറമൗത്ത്, അതേപോലെ വഫ്ദ് ബനി ബുജൈല, ഇങ്ങനെ പല പല ഇതുണ്ട്. വഫ്ദ് ജുദാം, ബനി ജുദാം, ഇങ്ങനെ കുറേ വഫ്ദുകളാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ദുഹർ 2 റക്അത്ത് നിസ്കരിച്ചാൽ, ദുഹർ അല്ല അസ്തഗ്ഫിറുള്ള, ദുഹർ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ 2 റക്അത്ത് എന്ത് ചെയ്യും? പിന്നെ റാത്തിബത്ത് നിസ്കരിക്കും. റവാത്തിബ് സുന്നത്തിൽപ്പെട്ട റാത്തിബത്ത് നിസ്കരിക്കും. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 റക്അത്ത് അസറിന് ശേഷം നിസ്കരിച്ച് കവാ വീട്ടി അസറിന് ശേഷം. അപ്പൊ റസൂലുള്ളാഹിന് ഭാര്യയെ ചോദിക്കാണ്, റസൂൽ എന്താ നിങ്ങൾ അസറ കഴിഞ്ഞിട്ട് നിസ്കരിക്കണ്? അപ്പൊ റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹി ആ ഭാര്യനോട് പറയാണ്, ബനു അബ്ദുൽ ഖൈസ് ഗോത്രം വന്നു, അപ്പൊ ഞാൻ അവരെ സ്വീകരിക്കുന്ന തിരക്കിൽ എനിക്ക് ദുഹറിന്റെ 2 റക്അത്ത് റാത്തിബത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല, അത് ഞാൻ എന്താണ് വീട്ടിൽ നിസ്കരിക്കേണ്ടി എന്ന് പറഞ്ഞു. അത് ഈ വഫ്ദിന്റെ വിഷയത്തിലാണ്, മനസ്സിലായി? അതേപോലെ ഇവര് വന്ന് വഫ്ദ് ബനി അബ്ദുൽ ഖൈസ് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, മനിൽ ഖൗ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ബനു അബ്ദുൽ ഖൈസ് ഗോത്രാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മർഹബൻ ബിൽ ഖൗം ഗൈറ ഖസായ വല നദാമ, പിന്നെ നിങ്ങൾക്ക് ആ അവർക്ക് ബനു അബ്ദുൽ ഖൈസിന് റസൂലിന് മർഹബൻ, സ്വാഗതം എന്ന് പറഞ്ഞ് അവരെ സ്വീകരിച്ചു. ഗൈറ ഖസായ വല നദാമ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു യുദ്ധമോ അതേപോലെ തന്നെ ഒരു ബലപ്രയോഗമോ നടത്താതെയാണ് എന്ത് ചെയ്ത് ഇവര് ഇസ്ലാമിലേക്ക് വന്നത്. അവരൊന്നടങ്ങ് ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ട്, മനസ്സിലായി? അതുകൊണ്ടാണ് റസൂലുള്ളാഹി അവർക്കുള്ള ആ അംഗീകാരം അങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായത്. അതേപോലെ ഇവരിലൊരു ഈ അബ്ദുൽ ഖൈസിന്റെ മകൻ ഒരു അൽ അഷജ് ഉണ്ടായിരുന്നു. അൽ അഷജ് അയാൾ വന്നപ്പോൾ റസൂലുള്ള പറയാണ്, ഇന്ന ഫീക ല ഹസലതൈൻ, നിങ്ങൾക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു വ റസൂലും, അല്ലാഹു അല്ലാന്റെ റസൂലും ആ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അൽ ഹിൽമു വൽ അന, ഹിൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകം, അവധാനത, അനാത്തണ പിന്നെ അനാത്തണ അവധാനത, ഹിൽമ് എന്ന് പറഞ്ഞാൽ വിവേകം. ഈ രണ്ട് സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് അള്ളാഹുക്കും അള്ളാഹിന്റെ റസൂലിനെ ഏറെ ഇഷ്ടമാണെന്ന് അവിടെ വെച്ച് പറയണ്ടായി. ഇവരെ സ്വീകരിച്ചപ്പോൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. ഇതേപോലെ തന്നെ ബനു ഹനീഫ വന്നു. ബനു ഹനീഫ എവിടെ? ബനു ഹനീഫ യമാമയിൽ, ഈ പിന്നെ നമ്മളുടെ പിന്നെ കിഴക്കൻ പ്രവിശ്യയിലാണ് പിന്നെ ബനു ഹനീഫ വരെ അതിന്റെ തെക്ക് ഭാഗങ്ങളിലേക്ക്. ഇവിടുന്ന് ഈ ബനു ഹനീഫ ഗോത്രം വന്നപ്പോൾ അതിൽ മുസൈലിമത്തിൽ കദാബുണ്ട്. മുസൈലിമത്തിൽ കദാബും കൂട്ടുകയാണ് ബനു ഹനീഫ. ആ വഫ്ദ് നിവേദക സംഘം മദീനയിലെത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മുഹമ്മദെ, മുസൈലിമ പറയാണ്, നീ നിന്റെ കാലശേഷം ഈ പ്രവാചകത്വം എനിക്ക് തരികയാണ് എങ്കിൽ ഞാൻ വിശ്വസിക്കാം. അപ്പൊ റസൂലിന്റെ കയ്യിലൊരു കോലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളോട് പറഞ്ഞു, ഈ കോല് വരെ എനിക്ക് ഞാൻ തരൂല അതിന്റെ പേരിൽ എന്ന് പറഞ്ഞ റസൂലിന്റെ ഇത് പിന്നെ മുസൈലിമത്തിനോട് പ്രതികരിച്ച ചരിത്രം കാണാൻ സാധിക്കും. ഏതായാലും പിന്നെ മുസൈലിമയും കൂട്ടരും വന്നത്. അതേപോലെ ഈ ബനു സഅദ് ഇബ്നു ബക്കർ ഒരു നിവേദക സംഘം വന്നതാണ്. അവരുടെ കൂട്ടത്തിലായിരുന്നു ദിമാം ഇബ്നു സാലബ. ദിമാം ഇബ്നു സാലബ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ദിമാം, ഈ ദിമാം ഇബ്നു സാലബ വന്ന് അയാളുടെ കൂടെ കുറെ ആളുകളുണ്ട്, കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് അങ്ങനെ അയാളുടെ ഒട്ട കയറ്റാണ് പള്ളിയിൽ കയറി. ഗ്രാമീണ അറബിയാണ്, ബദുവാണ്. ഒട്ട കയറ്റ് പള്ളീന്റെ ഉള്ളിൽ കണ്ട് കയറി, എന്നിട്ട് പള്ളീന്റെ ഉള്ളിൽ ഒട്ടകത്തെ കിടത്തി, എന്നിട്ട് മുപ്പരുണ്ടിറങ്ങി. എന്നിട്ട് വന്നിട്ട് അപ്പൊ സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുകയാണ് പള്ളീന്റെ ഉള്ളിൽ. അപ്പൊ പറഞ്ഞ് പിന്നെ അയിന മുഹമ്മദ്, മുഹമ്മദ് എവിടെയെന്ന് വെച്ച് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ ആ ചാരി ഇരിക്കുന്ന വെളുത്ത മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ദിമാമിന്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് നോക്കിയിട്ട് വിട്ടെന്ന് പറയാണ്. ഇബ്നു അബ്ദുൽ മുത്തലിബ്, എന്താ ആ അബ്ദുൽ മുത്തലിബിന്റെ മകനാണെന്ന് ചോദിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുൽ പിന്നെ ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ അയാൾക്കുണ്ട് ആ ഗ്രാമീണ ഭാഷയിൽ കുറെ ചോദ്യങ്ങളാണ്. പിന്നെ നിന്റെ ദൂതൻ ഞങ്ങളുടെ പിന്നെ ബനു സഅദിൽ വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് പിന്നെ അള്ളാഹു നിയോഗിച്ച റസൂലാണ് നിങ്ങൾ എന്ന് വാദിക്കുന്നു, അത് ശരിയാ? ആ അള്ളാഹു ബഅസക്, അള്ളാഹു ആണ് നിങ്ങൾ നിയോഗിച്ചത്. അപ്പൊ റസൂൽ പറഞ്ഞ അള്ളാഹു ബഅസനി, അള്ളാഹു എന്നെ നിയോഗിച്ചത്. അപ്പൊ പിന്നെ എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? അപ്പൊ അഞ്ച് സമയങ്ങളിലെ നിസ്കാരമാണ്, അതേപോലെ തന്നെ പിന്നെ ഈ നോമ്പ്, സക്കാത്ത് ഇതൊക്കെ പറഞ്ഞുകൊടുത്ത്, ഹജ്ജ് ഇതൊക്കെ പറഞ്ഞുകൊടുത്ത്. അപ്പൊ മുപ്പര് പറഞ്ഞ് പിന്നെ ഇത്രയേ ഉള്ളൂ, ആ അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ അയാൾ പറയണം, എന്നാ ഞാൻ ഇനി ഞാനത് ഉൾക്കൊണ്ട്, ഇനി ഞങ്ങളെ നാട്ടിക്ക് ദൈവത്തിന് ഒരാളെ പറഞ്ഞേക്കണ്ട, ഞാൻ നിങ്ങളുടെ ദൂതനാണ്, ഞാനത് അവിടെ പോയിട്ട് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് അദ്ദേഹം തിരിച്ചു പോകണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പോണ ആളെ കാണണമെങ്കിൽ ആ പിന്നെ ഇയാൾക്ക് രണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ചുരുട്ടിട്ടിനി, ഇതിൽ ഖലീസത്തൈൻ, ആ വ്യക്തിനെ നോക്കാൻ പറഞ്ഞു, ഈ ദിമാമിനെ നോക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അനസ് പറയാണ്, ഒരു ഖൗമിൽ ഏറ്റവും നല്ല നേതാവായിരുന്നു ഈ ദിമാം ഇബ്നു സാലബ. അയാളെ നാട്ടിൽ ചെന്ന്, നാട്ടിൽ ചെന്നിട്ട് അയാളെ നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവരിൽ ആത്തനി ഉസ്സനിയാണ് ആരാധിച്ചിരുന്നത്. അയാൾ ഉടനെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ ലാത്തി ഉസ്സി ഒരു ഉപകാരം ചെയ്യൂല, എന്നിട്ട് ആരാധിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞു. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ദിമാം നിങ്ങൾക്ക് കുഷ്ഠരോഗം പിടിക്കും, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും, നിങ്ങൾക്ക് പാണ്ഡുരോഗം പിടിക്കും, അത് ലാത്തന്റെ ഉസ്സന്റെ കുരുത്തൊക്കെ കെട്ടിയിട്ട്, അതുകൊണ്ട് ഇമ്മാരി വർത്തമാനം പറയേണ്ടത്. അപ്പൊ പറഞ്ഞു, ലാത്തി ഉസ്സി ഒരു ഉപകാരം ചെയ്യൂല, ഒരു ഉപദ്രവം ചെയ്യൂല, മുഹമ്മദിന് വിശ്വസിച്ചോളി. നട്ട അയാൾ എന്ത് ചെയ്തു? ആ ഗ്രാമീണ ഭാഷയിൽ ദാവത്ത് നടത്തി. ആ നാട്ടുകാർ മുഴുവൻ ആ പകലിൽ ഇസ്ലാം സ്വീകരിച്ചു. ഇബ്നു സഅദ് ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ടാണ് അനസ് പറയുന്നത്, ഏറ്റവും നല്ല നേതാവായിരുന്ന ഒരു ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇമാം ഇബ്നു സലബ എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ഈ ആമുൽ വഫൂദിൽ, ആമ് ഉണ്ടല്ലോ, ഈ വഫ്ദുകൾ വന്നിട്ട് നടന്ന ഓരോ സംഭവങ്ങളാണ്. ഇതേപോലെ വഫ്ദ് നജറാൻ, നജറാൻ എവിടെ നാടെവിടെ? നജറാൻ യമനിലാണ്. യമനിൽ നിന്ന് പല വഫ്ദുകളും വന്നിട്ടുണ്ട്. യമനിൽ നിന്ന് നജറാൻ വന്നു, ഹദറമൗത്ത് വന്നു, അതേപോലെ തന്നെ യമനിൽ നിന്ന് പിന്നെ അഷ്അരികൾ വന്നു, ഹിമ്യരികൾ വന്നു. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല, വഫ്ദുൽ അഷ്അരിയീൻ, അതേപോലെ വഫ്ദുൽ ഹിമ്യരിയീൻ, ഇവരൊക്കെ വന്നു. അതിൽ നജറാൻ വന്ന്, നജറാനിൽ വന്നപ്പോൾ അവർ ക്രൈസ്തവരാണ്. നജറാനിൽ നിന്ന് വന്ന് അവർ മദീനയിൽ വന്നു, റസൂൽ അവരെ സ്വീകരിച്ചു, അവർക്ക് താമസിക്കാൻ ഒരിടം ഉണ്ടാക്കി, ആ ഇടത്തിൽ അവർ താമസിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ അവരെ ദഅവത്ത് നടത്തി, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മുഹമ്മദ് വാപ്പല്ലാതെ ഒരു കുഞ്ഞ് പറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരാളെന്നാന്ന് പറഞ്ഞേരി. അതായത് പിന്നെ അവര് പറയാണ് മുഹമ്മദെ നീ പിന്നെ ഈസ ഇബിന് മറിയമിനെ കുറിച്ച് ഈസയെ കുറിച്ചിട്ട് നീ മോശമായിട്ട് പറയുന്നു എന്നാണ് ഞങ്ങളുടെ ആളുകൾ പറയുന്നത്. അപ്പൊ റസൂലിനെ പറഞ്ഞു, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നമഹു അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുന്റെ റസൂലുമാണ് ദൂതനുമാണ് ഈസ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഉടനെ അവർ ചോദിക്കാണ്, വാപ്പല്ലാതെ ഒരു കുട്ടി ഉണ്ടായിക്കണമെങ്കിൽ എന്നാന്ന് വേറൊരാളെന്ന് പറഞ്ഞാട്ടിക്കാണ് എങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞു. ആരോട്? റസൂലുള്ളാഹിനോട്. ഈ നജ്രാനിലെ ക്രൈസ്തവർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറക്കി. ഏതായത്? ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാന്റെ ഉദാഹരണം അള്ളാഹിന്റെ അടുക്കൽ ആരുടെ ഉദാഹരണം? ആദമിന്റെ ഉദാഹരണമാണ്. ആദമിന്റെ ഉദാഹരണമാണ്. ആദമിനോട് അള്ളാഹു സുബ്ഹാനഹു തആല ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതിനോട് കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോ അതുണ്ടായി. അപ്പോ റസൂലുള്ളാഹിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിചിത്ര വാർത്തയാണ് ആര് കൊണ്ടുവന്നത്? നജ്രാനിലെ ഈ സംഘം കൊണ്ടുവന്നത്. പക്ഷെ അള്ളാഹു അതിനേക്കാൾ വിചിത്രമായത് അവർക്ക് മറുപടി ആയിട്ട് കൊടുത്തു. ഈസാക്ക് വാപ്പല്ല എങ്കിൽ ആദമിന് ആരുമില്ല, വാപ്പയില്ല, ഉമ്മയില്ല, അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. അങ്ങനെ ഇവർ ഉത്തരം മുട്ടി, നജ്രാനിലെ ക്രൈസ്തവർ ഉത്തരം മുട്ടി. അവർ റസൂലിനെ വീണ്ടും ക്ഷണിച്ചപ്പോൾ അവർ കൂട്ടാക്കണില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൊതയിൽ പുതപ്പ് ഇങ്ങനെ പൊതച്ച് അതിൽ ഇങ്ങോട്ട് റസൂലിനെ പുറത്തേക്ക് വന്ന് അത് നീക്കിയപ്പോ അതിൽ അലിയുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്, ഫാത്തിമുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? അവരോട് മുബാഹലക്ക് വരാൻ പറഞ്ഞു. മുബാഹലക്ക്, അതായത് പരസ്പരം പിന്നെ ആരാണ് വ്യാജം പറയുന്നത് എങ്കിൽ അവരിൽ അള്ളാഹിന്റെ ശാപ ഉണ്ടാകട്ടെ എന്നുള്ള ആ ശാപ പ്രാർത്ഥന നടത്താൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞപ്പോ അവർക്ക് പേടിയായി. അവർക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, പക്ഷെ അവരുടേത് പിന്നെ ഒരു കപട നയാണ്. അപ്പൊ ഈ നജ്രാനിലെ ക്രൈസ്തവർക്ക് പേടി. അവർ മൂന്നാളുകൾ പ്രധാനം, സയ്യിദ്, ആഖിബ്, അബുൽ ഹാരിസ്, ഇങ്ങനെ മൂന്നാളുകളാണ് അവരുടെ നേതാക്കന്മാർ. അവരെന്ത് ചെയ്ത്? അവര് പറഞ്ഞ്, മുഹമ്മദെ നിന്നോടൊരു മുബാഹലക്ക് ഞങ്ങളില്ല, പക്ഷേ നിനക്ക് ഞങ്ങൾ ജിസിയ തന്നിട്ട് ജീവിച്ചോളാം. ജിസിയ, അതായത് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിന് കീഴിൽ, സംരക്ഷണത്തിന് കീഴിൽ അവർ ജീവിക്കുന്നതിന് പകരം ജിസിയ തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ക്രൈസ്തവരായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ എന്ത് ചെയ്തില്ല? അവരോട് ഒരു ബലാത്കാരം നടത്തിയില്ല, അവരോട് പോകാൻ പറഞ്ഞു നജ്രാനിലേക്ക്. അപ്പൊ അവർ പറഞ്ഞു, എന്നാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജിസിയ ഞങ്ങൾ ആർക്ക് കൊടുക്കും? ആരത്ത് ഇങ്ങോട്ട് മദീനത്തേക്ക് കൊടുത്തേക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാൻ ഇൻഷാല്ലാഹ് അമീനു ഹാദിയിൽ ഉമ്മയെ പറഞ്ഞയക്കാന്നാണ്, ഈ ഉമ്മത്തിലെ അമീനെ പറഞ്ഞയക്കാന്നാണ്. ആരാ അമീനു ഹാദിയിൽ ഉമ്മ? അബു ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹുവിനെ പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉബൈദ റസൂലുള്ള ഇവരുടെ കൂടെ പറഞ്ഞയക്കണ്ടായി. ഇങ്ങനെയാണ് ഓരോ പിന്നെ ഗോത്രങ്ങളുടെ വരവും പല സംഭവം. ഹദറമൗത്ത്, ഈ ഹദറമൗത്ത്, അതേപോലെ തന്നെ തയ്യ്, തയ്യ് ഗോത്രം ഹാത്തിമുത്തായിന്റെ പിന്നെ ഗോത്രം, ഹാത്തിമുത്തായിന്റെ പിന്നെ മക്കളുണ്ടല്ലോ അബ്ദുള്ള, മകള് സഫാന, അദിയ്, ഇവരുടെയൊക്കെ പിന്നെ ഗോത്രമാണ് ഈ തയ്യ് ഗോത്രം, ഇവരുടെയൊക്കെ ചരിത്രം. അതേപോലെ തന്നെ ഹദറമൗത്ത്, ഈ ഹദറമൗത്ത് ഗോത്രം, ഈ വഫ്ദ് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മദീനത്ത് നിങ്ങളുടെ അടുക്കലേക്ക് ദാ രാജാക്കന്മാരിൽ ശേഷിക്കുന്നവർ വരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മക്കളിൽ ശേഷിക്കുന്നവർ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ സ്വീകരിച്ചത്. നിങ്ങളിലേക്ക് ഇതാ അബ്നാഉൽ മുലൂക്കിൽ, ബഖിയത്ത് അബ്നാഉൽ മുലൂക്ക് വരുന്നു പറഞ്ഞിട്ട് സ്വീകരിച്ചു. അപ്പൊ അവരുടെ കൂട്ടത്തില് ഈ ഹദറമൗത്തിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തില് വായിൽ ഇബിൻ ഹുജർ, വായിൽ ഇബിൻ ഹുജറിനെ കേട്ടില്ലേ? സഹാബി ഉണ്ടായിരുന്നു. വായിൽ ഇബിൻ ഹുജർ അൽ ഹബ്റമി, ഇദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ് വായിൽ ഇബിൻ ഹുജർ. പിന്നെ അദ്ദേഹം രാജാവിന്റെ മകനാണ്, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഹൃദ്യമായിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതേപോലെ തന്നെ ബനു ബുജൈല, ബനു ബുജൈല വന്നു. ബനു ബുജൈലയിൽ ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലി, ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ബനു ബുജൈല വരുന്നത്. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലി മദീനയിലേക്ക് പ്രവേശിപ്പാം, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിക്കാതെ വരുന്നത്. പിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ഇസ്ലാമിനെ പ്രഖ്യാപിക്കുന്നത്. ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി മദീനയിലേക്ക് കാല് കുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അതാകും കരീമു ഖൗമിൻ ഫഅക്രിമു, പിന്നെ ഒരു ജനതയുടെ കരീം, അവരുടെ നേതാവ്, മാന്യനായ ഒരു നേതാവ് പിന്നെ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ അയാളെയും നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ റസൂൽ ഈ ജരീർ ബിൻ അബ്ദുള്ള വന്നപ്പോ തന്റെ തട്ടം വിരിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്തത്? റസൂൽ അതിൽ അദ്ദേഹത്തെ ഇരുത്തി, സ്വീകരിച്ചിരുത്തി എന്നുള്ളതാണ്. ജരീർ ബിൻ അബ്ദുള്ള ഇദ്ദേഹത്തിന് പിന്നെ വളരെ സുന്ദരനായിരുന്നു എന്നാണ് ജരീർ ബിൻ അബ്ദുള്ള അൽബദരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വരുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുഖത്ത് മലക്കിന്റെ ഒരു കരസ്പർശമേറ്റ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞു. മലക്കിന്റെ ഒരു കരസ്പർശമേറ്റിട്ട ഒരു സൗന്ദര്യം ഈ ജരീർ ബിൻ അബ്ദുള്ള അൽബദരിക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാറുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച നാൾ തൊട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴൊക്കെ റസൂലുള്ള പുഞ്ചിരി തൂവിക്കൊണ്ടായിരുന്നു എന്ന് ജരീർ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി അദ്ദേഹത്തെ റസൂലുള്ള പിന്നെ ദിൽ ഖലസ വിഗ്രഹത്തെ തകർക്കാൻ വേണ്ടി നിയോഗിച്ചത് ഈ ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലിയാണ്. ഇതേപോലെ പിന്നെ ഞാൻ പറഞ്ഞ ബനു ജുദാം ഗോത്രം, അതേപോലെ തന്നെ ബനു അസ്ദ് ഗോത്രം, ബനു അസ്ദ് ഷനു ആ ഗോത്രം, അതേപോലെ തന്നെ അഷ്അരികൾ, അതേപോലെ തന്നെ ഹിമ്യരികൾ, ഇങ്ങനെ പിന്നെ പല ഗോത്രങ്ങളും, അതേപോലെ തന്നെ അഹ്ലുൽ യമൻ, പിന്നെ വഫ്ദുൽ യമൻ പ്രത്യേകം 700 പേർ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. അതേപോലെ തന്നെ പിന്നെ അത് വഫ്ദുൽ യമൻ, ഇവരൊക്കെ വന്നതിൽ കുറെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ബനു തമീം, ഈ ചരിത്രങ്ങൾ നമ്മൾ അറിയുമ്പോൾ കുറെ ഇസ്ലാമികമായിട്ടുള്ള പിന്നെ പാഠങ്ങൾ, അതേപോലെ തന്നെ മര്യാദകൾ, അതേപോലെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ, വിധികൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ഈ വഫ്ദുൽ യമൻ വന്നു, അപ്പോ പിന്നെ അവർ 700 പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് വന്നത്, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വന്നപ്പോ പിന്നെ ബനു തമീമും ഉണ്ട്, വഫ്ദു ബനു തമീം. അപ്പൊ അബ്ഷിറു യാ ബനീ തമീം, ബനു തമീമെ നിങ്ങൾ പിന്നെ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ സന്തോഷിക്കാം, പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോ പിന്നെ യമനികളോട് റസൂലുള്ള പറഞ്ഞ്, പിന്നെ നിങ്ങൾ യമനികളെ നിങ്ങൾ ഇഖ്ബലു യാ ബനീ തമീം, ബനു തമീമിനോട് സ്വീകരിക്കാൻ പറയാണ്. അപ്പൊ ഞങ്ങൾ സ്വീകരിച്ചോളാം, ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് എന്തായാലും. അപ്പോ പിന്നെ നിസ്ലാസ്ലമാങ്ങൾ യമനികളോട് പറഞ്ഞു, യമനികളെ നിങ്ങൾ സ്വീകരിച്ചോളി, ബനു തമീം അത് സ്വീകരിക്കാത്ത സ്ഥിതിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവർ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനികളെ പ്രത്യേകം സ്വീകരിച്ച് എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞ്, അവർ ലോല പ്രകൃതരാണ്, വിനയാനീതരാണ് തുടങ്ങിയിട്ട് പിന്നെ അവരുടെ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിക്കും, പിന്നെ യമനികളുടെ വിജ്ഞാനാണ് യഥാർത്ഥ വിജ്ഞാനം, യമനികളുടെ ഹിക്മത്താണ് യഥാർത്ഥ ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ അവർ പുകഴ്ത്തിയത് കാണാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ കുറെ വഫ്ദുകൾ, അതിനെ ചില ചരിത്രകാരന്മാർ പിന്നെ 60 വഫ്ദ്, ചിലര് അത് 100 വഫ്ദ് ഇങ്ങനെ പിന്നെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മറ്റു ചില ചരിത്രകാരന്മാർ പറഞ്ഞത് 100 എണ്ണിയതും കൃത്യമല്ല, പ്രമുഖരായവരെയാണ് എന്ത് ചെയ്തിട്ടത് ചരിത്രകാരന്മാർ എണ്ണിയിട്ടുള്ളത്. വേറെയും കുറെ വഫ്ദുകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്ത് കടന്നു വന്ന് ഹിജ്റയുടെ 9 ഇപ്പുറം, ഹിജ്റയുടെ 9 മുമ്പും ചില വഫ്ദുകളൊക്കെ വന്നിട്ടുണ്ട് ഇസ്ലാമിലേക്ക്, പക്ഷേ ഇതുപോലല്ല അവരുടെ വരവ്. മനസ്സിലായില്ലേ? ഇപ്പൊ മുസൈന തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ അത് 9 മുമ്പ് വന്നവരാണ്, പക്ഷേ ഇവരൊന്നും വന്നതുപോലെയല്ല അവരുടെ ആഗമനം. ഇവരൊന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു വന്നു, അങ്ങനെ അവരുടെ ഇസ്ലാമിനോടുള്ള കൂറും അതേപോലെ തന്നെ ഇസ്ലാമും അവർ പ്രഖ്യാപിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നത് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ ഫൗജുകളായി സംഘങ്ങളായി പ്രവേശിക്കുന്നത് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്താൽ. ഇവിടെ ഈ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു തഹ്ഖീഖിന്റെ മാനക്കാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പിന്നെ ഉറപ്പും തീർപ്പും ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്താ, ഈ സൂറത്ത് ഇറങ്ങണതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സൂറത്ത് ഇറങ്ങണത്. ഇത് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോഴാണ്, ഹജ്ജ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ സംഘങ്ങളൊക്കെ വന്ന് അള്ളാഹുവിന്റെ നസ്ർ അവതരിച്ചു, അൽഫത്ഹ് വന്നു, ജനങ്ങൾ ഫൗജുകളായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് സൂറത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഇദാ എന്നുള്ളതിന് ഒരു തഹ്ഖീഖിന്റെ അയാൽ എന്നുള്ള ഒരർത്ഥം മാത്രമല്ല, പിന്നെയോ അതിന് ഒരു തഹ്ഖീഖിന്റെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അതിനുണ്ട്. ആ പിന്നെ അതിൽ അവിടെ ഉണ്ട്, ആ ആശയം അവിടെ ഉണ്ട്. അള്ളാന്റെ നസറും ഫത്ഹും ജനങ്ങൾ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് റസൂലുള്ള അറിയലും അത് സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി റസൂലുള്ളാന്റെ മേലിൽ ബാക്കിയുള്ളത് എന്താണ്? അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. എന്താ ബാക്കിയുള്ളത്? ഫസബ്ബിഹ്, ഫ എന്നുള്ളത് ഈ ഇതന്റെ ജവാബിൽ ഫ അതിനാൽ സബ്ബിഹ് സബ്ബിഹ് നിങ്ങൾ തസ്ബീഹ് നിർവഹിക്കുക തസ്ബീഹ് നിർവഹിക്കുക സബ്ബിഹ് നമാദാണ് തസ്ബീഹ് തസ്ബീഹ് നിർവഹിക്കുക തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറവുകളിൽ നിന്ന് പരിശുദ്ധമാക്കലാണ് കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പിന്നെ പരിശുദ്ധനാക്കലാണ് പരിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്ന് കുറവുകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കലാണ് എന്ത് തസ്ബീഹ് ഫസബ്ബിഹ് ബി ഹംദി റബ്ബിക എന്നാണ് ബി എന്ന് പറഞ്ഞ ഇവിടെ മാനാർത്ഥം ഹംദിനോടൊപ്പം തസ്ബീഹ് നിർവഹിക്കാനുള്ള കൽപ്പനയാണ് ഹംദിനോടൊപ്പം തസ്ബീഹ് നിർവഹിക്കാനുള്ള കൽപ്പനയാണ് അപ്പോ ഫസബ്ബിഹ് ബിഹംദ് ഹംദിനോടൊപ്പം തസ്ബീഹ് നിർവഹിക്കുക ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൂർണ്ണത പ്രഘോഷിക്കലാണ് അള്ളാഹുവിന്റെ കമാൽ അള്ളാഹുവിന്റെ കമാലിനെ പറയലാണ് എന്ത് ഹംദ് അള്ളാഹുവിന്റെ പൂർണ്ണത വിളിച്ചു പറയലാണ് ഹംദ് കുറവുകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് എന്ത് തസ്ബീഹ് രണ്ടും വ്യത്യാസമുണ്ട് അള്ളാഹു അവനെ കുറവുകളിൽ നിന്ന് പരിശുദ്ധലാക്കലാണ് തസ്ബീഹ് ഹംദോ അള്ളാഹുവിന്റെ പൂർണ്ണത പ്രഘോഷിക്കലാണ് വിളിച്ചു പറയലാണ് ഹംദ് അപ്പൊ അള്ളാഹു കുറവുകളിൽ നിന്ന് പരിശുദ്ധനാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പൂർണ്ണതയെ വിളിച്ചറിയിക്കുക അതിനുള്ള ആഹ്വാനാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് താങ്കളുടെ റബ്ബിനെ ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം സബ്ബിഹ് അവന് തസ്ബീഹം നിർവഹിക്കുക താങ്കളുടെ റബ്ബിന് ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം ബാബാവുൽ മുസാഹബേന് അതിന് മാ എന്നുള്ള അർത്ഥം വരും അതോടൊപ്പം നേപ്പം താങ്കളുടെ റബ്ബിനുള്ള ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം സബ്ബിഹ് അവന് തസ്ബീഹം നിർവഹിക്കുക തസ്ബീഹം നിർവഹിക്കുക തസ്ബീഹ് എന്ന് പറഞ്ഞാൽ കുറവുകളിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിപൂർണത വിളിച്ചു പറയലാണ് പ്രഘോഷിക്കലാണ് ഇപ്പൊ നമ്മളത് എങ്ങനെ പിന്നെ ഈ പിന്നെ തസ്ബീഹം ഹംദ് വരുമ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് അതിന്റെ നിർവഹണം ഒന്നുകിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി തൈബ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു എന്താ വസ്തഗ്ഫിർഹു ഇസ്തഗ്ഫിർ എന്നാണ് ഇസ്തഗ്ഫർ എന്നാല് മഗ്ഫിറത്തിന് തേടലാണ് മഗ്ഫിറത്തിന് തേടലാണ് മഗ്ഫിറത്ത് എന്നാല് പാപം പൊറുക്കാനും പാപം മറക്കാനുള്ള തേട്ടം അതാണ് ഇസ്തിഗ്ഫർ മഗ്ഫിറത്ത് എന്നാ പാപം പൊറുക്കുക മറക്കുക മഗ്ഫിറത്ത് എന്നാല് പാപം പൊറുക്കുക അല്ലെങ്കിൽ പാപം മറക്കുക നമ്മളുടെ പാപം അള്ളാഹു എന്ത് ചെയ്യണം നമുക്കതിൽ അള്ളാഹു അത് പൊറുക്കണം അതേപോലെ തന്നെ അത് അള്ളാഹു മറക്കും വേണം എന്താ ഈ മറക്കലും പൊറുക്കലും തമ്മിൽ വ്യത്യാസം മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ തെറ്റുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വതാല പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ നമ്മളുടെ തെറ്റുകൾ അള്ളാഹു അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് മറക്കണത് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ നമ്മൾ ലോകരുടെ അടുക്കലേക്ക് പറഞ്ഞ ഒരു കവി പറഞ്ഞില്ലേ വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറത്തി ലഅബസ്സലാം അലയ്യ മൻ യൽഖാനി അള്ളാഹുവാണ് സത്യം ലൗ അലിമു ഖബീഹ സരീറത്തി എന്റെ വിരിപ്പിൽ എന്റെ മ്ലേച്ഛതകൾ അത് ലോകം അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅബസ്സലാം അലയ്യ മൻ യൽഖാനി എന്നെ കണ്ടുമുട്ടുന്നവർ എന്നോട് സലാം പറയുമായിരുന്നില്ല അപ്പൊ അത്രയും മോശത്തരങ്ങളുണ്ട് അത് അള്ളാഹു സുബ്ഹാനഹു വതാല മറക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തല ഉയർത്തി നടക്കണതില്ലെങ്കിൽ പുറത്തിറങ്ങണത് അല്ലെങ്കിൽ മുണ്ടിട്ട് മൂടിയാൽ നമ്മളെ നാണം മാറൂല അപ്പൊ അള്ളാഹുവിന് അല്ലാഹു ഗഫൂറാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹു ഗഫ്ഫാറാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹു ഗാഫിറാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹു പാപങ്ങളെ മറക്കും, അല്ലാഹു സിത്ര് ചെയ്യും, മറക്കും. മനസ്സിലല്ലേ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല പാപങ്ങളെ അഫുവും ചെയ്യും, സിത്രും ചെയ്യും, അഫുവും ചെയ്യും. അഫു എന്താ? അഫു മായ്ക്കലാണ്, മായ്ക്കലാണ്. സിത്ര് ദുനിയാവിലുണ്ട്, സിത്ര് ആഖിറത്തിലുണ്ട്, തെറ്റുകളെ മറക്കൽ. നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് വിചാരണക്ക് വിധേയരാകുമ്പോൾ അള്ളാഹു നമ്മളുടെ ചെറുതും വലുതും മുഴുവൻ അവിടെ കൊണ്ടുവരും. ചെറുതും വലുതൊക്കെ അവിടെ കൊണ്ടുവരും. മനസ്സിലെ? രഹസ്യങ്ങൾ അവിടെ പരസ്യങ്ങളാണ്. യൗമത്തുബുല സറായിർ, രഹസ്യങ്ങൾ അവിടെ വെളിയിൽ കൊണ്ടുവരപ്പെടും. അപ്പോ പിന്നെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരണ നടത്തുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ പാർശ്വം വെച്ച് അള്ളാഹു ആളുകളിൽ നിന്ന് തെറ്റുകളെ മറക്കുന്നതാണ്. അപ്പൊ അള്ളാഹു മറക്കുന്നവനാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യും? തെറ്റുകളെ മായ്ക്കുകയും പോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റും, തിന്മകളെ അള്ളാഹു സുബ്ഹാനഹു വതാല മാപ്പാക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല മറക്കാനും പൊറുക്കാനും, സിത്റിനും അഫുവിനും, അതാണ് മഖ്സിറത്ത്. അതിനുള്ള തേട്ടാണ് എന്ത്? ഇസ്തിഗ്ഫാർ. അതിനുള്ള തേട്ടാണ് ഇസ്തിഗ്ഫാർ. അങ്ങനെ തേടാൻ ആവശ്യപ്പെടലാണ് എന്ത്? ഇസ്തഗ്ഫിർ, ഇസ്തഗ്ഫിർ. നീ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് തേടുക, മഗ്ഫിറത്തിന് വേണ്ടി തേടുക. മഗ്ഫിറത്തിൽ തെറ്റുകൾ മറക്കാനും തെറ്റുകൾ പൊറുക്കാനും അള്ളാഹുവോട് ആവശ്യപ്പെടാനും, അതാണ് ഇസ്തഗ്ഫിർ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, മഗ്ഫിറത്തിന് വേണ്ടി തേടുക, മഗ്ഫിറത്തിന് വേണ്ടി തേടുക. ഇസ്തഗ്ഫിറുഹു, അവനോട് മഗ്ഫിറത്തിന് തേടുക. വസ്തഗ്ഫിറു, ആ വാത്തിന്റെ അത് മഗ്ഫിറത്തിന് വേണ്ടി തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, എന്തിനാണ് അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുന്നത്? എന്തിനാണ് അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുന്നത്? ഇന്നഹു, ഇന്നഹു എന്നാല് അത് തൗക്കീദ്, തീർച്ചയായും എന്നർത്ഥത്തിനും, തളീൽ, കാരണം എന്നർത്ഥത്തിനുമാണ്. എന്തിനാണ് അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുന്നത്? ഇന്നഹു, തീർച്ചയായും അവൻ. ഇന്നഹു, കാരണം അവൻ, കാരണം അവൻ. അവനോട് എന്തിനാ ഇതിന് തേടുന്നത്? കാരണം അവൻ അള്ളാഹു, അല്ലെങ്കിൽ തീർച്ചയായും അവൻ അള്ളാഹു. കാന തവ്വാബ, കാന തവ്വാബ, തവ്വാബായിരിക്കുന്നു, തവ്വാബാകുന്നു. തവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താ? തൗബ കബൂലാക്കുന്നവൻ, തൗബ കബൂലാക്കുന്നവൻ, തൗബയെ കബൂലാക്കുന്നവൻ. എന്താ തൗബ? തൗബ എന്താ? തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള തേട്ടം, പശ്ചാത്താപം, പശ്ചാത്താപം, തൗബ. അള്ളാഹു തൗബ കബൂലാക്കുന്നവനാണ്, തൗബ കബൂലാക്കുന്നവനാണ്. ഇവിടെ തൗബ കബൂലാക്കുന്നവൻ എന്നുള്ളതിന് തായിബ് എന്നാണ് പറയാ. തായിബ്, തായിബ് പറഞ്ഞ എന്താ? താബ അല, താബ അല എന്നുണ്ടെങ്കിൽ തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ്. പക്ഷെ ഇവിടെ തായിബ് എന്ന് അറിയാതെ എന്താ പ്രയോഗിച്ചത്? തവ്വാബ് എന്നാ പ്രയോഗിച്ചത്. തവ്വാബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന് സീഗത്തുൽ മുബാലഗ എന്ന് പറയും. അമിതോക്തി പ്രയോഗം, അഗാധാർത്ഥ പ്രയോഗം, അഗാധാർത്ഥ പ്രയോഗം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല തൗബ കബൂലാക്കുന്നവനാണ് എന്നുള്ളതല്ല, പിന്നെയോ, പിന്നെയോ, ധാരാളമായി കബൂലാക്കുന്നവൻ എന്നാണ്. തൗബ ഇഷ്ടപ്പെടുകയും തൗബ സ്വീകരിക്കുകയും ധാരാളമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം, തൗവാബ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇന്നഹു കാന തൗവാബ എന്നുള്ളതുണ്ടല്ലോ, ഈ തൗവാബ എന്നുള്ളത് ആശയം ശക്തിപ്പെടുത്താനാണ് തായിബ് എന്ന് പറയാതെ തൗവാബ് എന്ന് പ്രയോഗിച്ചത്. ഇന്ന പ്രയോഗിച്ച് പിന്നെ ഈ കാനയും കൊണ്ടുവന്ന് ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ഇതൊക്കെ അറിയിക്കുന്നത് അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്നുള്ളതാണ്. അത് ഉറപ്പിക്കാനാണ് ഈ പ്രയോഗങ്ങൾ. ഒന്ന് കാന വന്നത്, പിന്നെ ഇന്ന വന്നത്, പിന്നെ തവ്വാബ് എന്ന് സീഹത്തുൽ മുബാലഗ അമിതോ അഗാധ അർത്ഥ പ്രയോഗം ഉപയോഗിച്ചത്. ഇനി ഇവിടെ ഇദാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ നസറും അൽ ഫത്ഹും അഫ്വാജായി അള്ളാഹുവിന്റെ ദീനിൽ ജനങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ അറിയുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, പ്രവാചകരെ താങ്കളുടെ റബ്ബിനെ ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം അവന് നിങ്ങൾ തസ്ബീഹം ചെയ്യുക, തസ്ബീഹം ചെയ്യുക. വസ്തഗ്ഫിറുഹു, നിങ്ങൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുകയും ചെയ്യുക, മഗ്ഫിറത്തിന് തേടുകയും ചെയ്യുക. നമ്മൾ പാപമോചനത്തിന് തേടുകയും ചെയ്യുക എന്നറിയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതാണ് മഗ്ഫിറത്ത് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ എന്താണ് ഉദ്ദേശം. അപ്പൊ മഗ്ഫിറത്തിന് തേടുകയും ചെയ്യുക. ഇന്നഹു, കാരണം അവൻ, തീർച്ചയായും അവൻ, കാന തവ്വാബ, അവൻ തവ്വാബ് ആകുന്നു. തവ്വാബ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൗബ ഏറെ സ്വീകരിക്കുന്നവനും തൗബ ഏറെ ഇഷ്ടപ്പെടുന്നവനും ആകുന്നു എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നവനാകുന്നു. ഇവിടെ ചില വിഷയങ്ങൾ, ഒന്ന് പിന്നെ ഈ സൂറത്തിറങ്ങിയതിൽ പിന്നെ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്ന ഓരോ നമസ്കാരത്തിലും സുജൂദിലും റുക്കുഉയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഈ വിശുദ്ധ ഖുർആൻ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദിലെയും റുക്കുഉയിലെയും ദുആ സുബ്ഹാനക എന്താ സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക് ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ സുജൂദിലെയും റുക്കുഇലെയും ദുആ ഈ സൂറത്ത് ഇറങ്ങിയതിൽ. പിന്നെ അള്ളാഹു കൽപ്പിച്ചത് എന്താ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അള്ളാഹ്ക്ക് ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കാനാണ്. പിന്നെ അള്ളാഹിനോട് മഗ്ഫിറത്തിനെ തേടാനുമാണ്. ഇവിടെ നോക്കി നിങ്ങൾ സുബ്ഹാനക അല്ലാഹുമ്മ, അള്ളാഹുവെ നിനക്ക് തസ്ബീഹ് നിർവഹിക്കുന്നു, വ ബിഹംദിക് നിനക്ക് ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുമ്മ അള്ളാഹുവെ ഇഗ്ഫിർലി നീ എന്നോട് പൊറുക്കണമേ. കണ്ടാ, അപ്പൊ ഈ ആഹ്വാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് നിർവഹിച്ച പ്രാർത്ഥനയാണിത്. ഈ സൂറത്ത് ഇറങ്ങിയതിൽ പിന്നെ റസൂലുള്ളാഹിന്റെ ഏറ്റവും കൂടുതൽ ദുആ സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നായിരുന്നു വിശിഷ്യ റുക്കുഉലും സുജൂദിലും. റുക്കുഉലും സുജൂദിലും ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, കാന യതഅവ്വലുൽ ഖുർആൻ, റസൂലുള്ള ഖുർആനെ വ്യാഖ്യാനിക്കുകയായിരുന്നു. വാജാ കർമ്മണ റസൂലുള്ള ഖുർആനെ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഇല്ല, എണ്ണം ഒരു പ്രാവശ്യം ആയിട്ടുണ്ടെങ്കിൽ തന്നെ വാജിബ് വിടിയില്ലേ. ഏറ്റവും കൂടുതൽ റസൂലുള്ള നിർവഹിച്ച ദുആ പിന്നീട് ഇതായിരുന്നു എന്നാണ്. മറ്റൊരു വിഷയം നമ്മൾ പറഞ്ഞ് ഇവിടെ ഉണ്ടോ, സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, ഹംദ് നിർവഹിച്ച് ഹംദിനോടൊപ്പം തസ്ബീഹ് നിർവഹിക്കുക, അതിന് വേറെയും സീഗകളുണ്ട്. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, അള്ളാഹ്ക്ക് ഹംദ്, അത് അള്ളാഹിന്റെ പൂർണ്ണതയെ പ്രഘോഷിക്കലാണ്. പിന്നെ തസ്ബീഹ്, അത് അള്ളാഹുവിന്റെ കുറവുകളിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തലാണ്. അപ്പൊ അതാണ് തസ്ബീഹും ഹംദും. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്ന് ഒരാൾ പറഞ്ഞാൽ വാനങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഒരാൾക്ക് അത് പുണ്യമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ ഹുത്തത് ഖതായാഹു വലൗ കാന മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ പതകൾക്ക് തുല്യമാണ് അവന്റെ തെറ്റുകളെങ്കിലും അവന് പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരാൾ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഗുരിസത് ലഹു നഖലത്തു ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതേപോലെ വേറെയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, മനസ്സിലായില്ലേ? അത് പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങളാണ്, മീസാനിൽ നന്മയാൽ കനം തൂങ്ങുന്ന വചനങ്ങളാണ്, നാവിന് പറയാൻ എളുപ്പമുള്ള വചനങ്ങളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പോരിച്ച പറഞ്ഞത് കാണാൻ സാധിക്കും. അതാണ് തസ്ബീഹും ഹംദും. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് എന്നതിന്റെ ഒരു പിന്നെ പ്രായോഗികമായി നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വസ്തഗ്ഫിറുഹു എന്ന് പറഞ്ഞു, എന്താ നിങ്ങൾ അള്ളാഹിനോട് എന്താ മഗ്ഫിറത്തിന് തേടുക. പാപമോചനം എന്ന് പറഞ്ഞാൽ പാപമോചനം മാത്രമല്ല, പിന്നെന്തുണ്ട്? പാപം, അതിൽ നിന്നുള്ള മോചനമുണ്ട്, പാപം മറക്കലുമുണ്ട്. മനസ്സിലായില്ലേ? അന്ത്യനാളിൽ വിചാരണയുടെ കോടതിയിൽ പ്രത്യേകിച്ച് നബിമാർ സന്നിഹിതരായിരിക്കെ, നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്നിഹിതനായിരിക്കെ, ലോകം സാക്ഷിയായിരിക്കും നമ്മുടെ വിചാരണ. ആ വിചാരണയിൽ അള്ളാഹു നമ്മുടെ തെറ്റുകൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ എന്ത് ചെയ്യും? തെറ്റുകൾ മറച്ചു പിടിക്കും. അള്ളാഹു തെറ്റുകളെ മറച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യും? വിചാരണ നടത്തും. അപ്പോ അള്ളാഹു മറക്കുക എന്നുള്ളത് മുഖ്യമാണ്. അപ്പൊ അള്ളാഹു മറക്കുകയും അള്ളാഹു പൊറുക്കുകയും ചെയ്യുക, അതാണ് ഇസ്തിഗ്ഫാർ. അതിനു വേണ്ടിയിട്ടുള്ള തേട്ടാണ് എന്ത്? ഇസ്തിഗ്ഫാർ. അത് നിർവഹിക്കാനുള്ള കൽപ്പനയാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാനും മറക്കാനും എന്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റില്ല. റസൂൽ തന്നെ രാവും പകലും രഹസ്യവും പരസ്യവും ഒരുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തില്ല? തെറ്റുകളില്ല. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിക്ക് നൽകിയ ഒരു നിഅമത്താണ് വവദഅന അൻക വിസ്റക്. എന്താ വവദഅന അൻക വിസ്റക്? പ്രവാചകരെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിസ്റിനെ നാം ഇറക്കിയിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു പാപഭാരമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിന്റെ ഹൃദയം ശുദ്ധീകരിച്ചും റസൂലുള്ളാഹിനെ തെറ്റിലേക്ക് നയിക്കാനുള്ള പിന്നെ സാധ്യത റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ജിന്നാണ്, ഖരീനാണ്. ആ ജിന്നിനെ എന്ത് ചെയ്ത്? ആ അതിനെ മുസ്ലിമാക്കി. അതുകൊണ്ട് തെറ്റിന് പ്രേരിപ്പിക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തില്ല? തെറ്റുകളില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്നാലും റസൂലുള്ളാഹിനോട് എന്ത് ആഹ്വാനം ചെയ്യാണ്? വസ്തഗ്ഫിറുഹു, നിങ്ങൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർവഹിച്ച്. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ഈ സൂറത്ത് ഇറങ്ങിയതിൽ പിന്നെ റസൂലുള്ള നിർവഹിച്ചിരുന്ന ദുആ ഏറ്റവും കൂടുതൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ള ദുആയാണ്. ഒരിക്കലും റസൂലുള്ളാഹി അള്ളാഹിനോട് ചോദിച്ചില്ല, എന്തിനാണ് ഞാൻ മഗ്ഫിറത്തിന് തേടുന്നത്? എനിക്ക് തെറ്റില്ലല്ലോ, എനിക്ക് കുറ്റമല്ലല്ലോ. തേടാതെ റസൂലുള്ളാഹി ഈ ആഹ്വാനത്തിന് മുമ്പിൽ വിനയാന്യതനായിട്ട് അതിനുവേണ്ടി കൂടുതൽ തേടുകയാണ് ചെയ്തത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. ഉമ്മത്തികൾ അത് ശരിക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ അവരിലുള്ള തെറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ നിഗളിക്കും. ആ തെറ്റുകൾക്ക് പാപമോചനത്തിന് തേടാനും ഇന്നിന്ന കുറവുകൾ നമ്മളിലുണ്ട്, അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് പിന്നെ എന്നെ കരുതി കൂട്ടി പറഞ്ഞതാണ്, ഇതിനെ കുത്തി പറഞ്ഞതാണ്, അല്ലെങ്കിൽ അതിനെ ബോധപൂർവം ചെളി വാരിത്തേക്കാൻ അങ്ങനെയൊക്കെ പ്രയോഗിക്കുക. ആളുകൾക്കിടയിൽ അപമാനിക്കാൻ, മാനം കെടുത്താൻ, അതൊന്നും ഉദ്ദേശിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെയും ആളുകൾ നിഗളിക്കുന്ന ഒരു സ്വഭാവം. അത് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീ മനസ്സിലാക്കുന്നതിലുള്ള ആളുകളുടെ ഒരു വീഴ്ച തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് എന്തിനാ ഈ രീതിയിൽ അവതരിപ്പിച്ചത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കൽപ്പന അനുസരിച്ച് ശിരസ വഹിച്ചിട്ട് ഇസ്തിഗ്ഫാറിന് കൂടുതൽ തേടിയത്? നമ്മൾ പഠിക്കാനാണ്, നമ്മളടുത്തുള്ള നമ്മൾ വീഴ്ചകളുള്ളവരും കുറവുകളുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് നമ്മളുടെ കുറവുകൾ എണ്ണി, അല്ലെങ്കിൽ നമ്മളുടെ പോരായ്മകൾ പറഞ്ഞ് നിങ്ങൾ തോബ ചെയ്തോളി, പൊറുക്കലിനെ തേടിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ കൂടുതൽ വിനയാനിതരായിട്ട് നമ്മളുടെ കുറവുകൾ അള്ളാഹിനോട് എണ്ണി അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയും തോബ ചെയ്യാണ് വേണ്ടത്. പക്ഷെ പലരും എന്ത് ചെയ്യും? പലർക്കും ഈ പിന്നെ ഒരു പിന്നെ ഞാനെന്ന ഭാവം അത് മനസ്സിൽ കടന്നുകൂടുകയും അത് പറയാൻ ആരാണ്, അല്ലെങ്കിൽ അത് പിന്നെ ഓർമ്മിപ്പിക്കാൻ ആരാണ്, അല്ലെങ്കിൽ അതിന് അയാൾ ആരാണ് തുടങ്ങിയ രീതിയിലുള്ളതായ വർത്തമാനങ്ങളും സംസാരങ്ങളും കേൾക്കാൻ സാധിക്കും. അതൊരിക്കലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്ന് ഇവിടെ നമ്മൾ ഈ തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ചര്യ, അതേപോലെ തന്നെ സഹാബത്തിന്റെ ചര്യ, ഇതൊക്കെ ഈ രീതിയിലായിരുന്നില്ല. ചിലരും എനിക്കുണ്ടത് ഇമാം അലി സൈനുൽ ആബിദീൻ, ഇമാം അലി സൈനുൽ ആബിദീൻ അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ മകൻ, അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിച്ച് പറഞ്ഞാൽ അദ്ദേഹം അയാളോട് പറയാറുള്ളത്, സുഹൃത്തെ എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ എന്നെ കുറിച്ച് അറിയണമാണ് നിങ്ങൾ പറഞ്ഞത്, ഇനിയും ഇതേപോലെ എനിക്കറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഇനിയും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിശിക്കരുത് എന്ന് പറയാറുണ്ടെന്ന്. ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതൊന്നും എനിക്കുള്ളതായിട്ട് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഇത് അറിയിച്ചു തന്ന്, ഇനിയും കൂടുതൽ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ വന്ന് എന്നെ ഉണർത്തി തരണം എന്ന് പറയാറുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ വിനയാണ് അറിയിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ്. അപ്പൊ ഉള്ള കാര്യങ്ങൾ നമ്മളോട് തിരുത്താനും അതേപോലെ തന്നെ ഗുണകാംക്ഷയിൽ നമ്മളെ പിന്നെ അറിയിക്കാനും ഒരു കൂട്ടർ മുതിരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിൽ നിഗളിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്ന വിനയം ഈ ഒരു ആയത്തിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവിടെ ശരിക്ക് ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. അതേപോലെ ഇവിടെ അള്ളാഹ്ക്ക് തസ്ബീഹ് എടുക്കാൻ പറഞ്ഞു. എങ്ങനെ തസ്ബീഹ്? ഫസബ്ബീഹ് എന്നാ സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഹംദ് നിർവഹിക്കാൻ പറഞ്ഞു. എങ്ങനെ അള്ളാഹുവിന്റെ ഹംദ്? അൽഹംദുലില്ലാഹ്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ കാണാം, വകബ്ബിർഹു തക്ബീറ. എന്താ കബ്ബിർഹു തക്ബീറ? അള്ളാഹുവിന് തക്ബീർ ചൊല്ലാണ്. എങ്ങനെ തക്ബീർ? അള്ളാഹു അക്ബർ. അതേപോലെ നമുക്ക് കാണാം തെഹ്ലീൽ, എന്താ തെഹ്ലീൽ? ലാ ഇലാഹ ഇല്ലല്ലാ. അതേപോലെ തന്നെ നമുക്കാണ് ഹസ്ബല. എന്താ ഹസ്ബല? ഹസ്ബി അല്ലാ അല്ലേ, ഹസ്ബി അല്ല. ഇങ്ങനെ പല ദിക്റുകൾ കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഹൗഖല. എന്താ ഹൗഖല? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം പറഞ്ഞത്, ഈ ചില ആളുകൾ ദിക്റായിട്ട് എന്ത് ചെയ്യും, കേവലം ഈ ലഫ്ദുൽ ജലാല മാത്രം അങ്ങനെ ചെല്ലും. എങ്ങനെ? അല്ലാ 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 ഇങ്ങനെ ചെല്ലും. ചിലര് അല്ലാന്നും പോലും അറിയില്ല, പിന്നെയോ ഹുവ ഉഹുവ ഇങ്ങനെ ചെല്ലും. ദിക്റ് ചിലര് ഉഹൂ ഹൂ ചെല്ലും, ഇങ്ങനെ ചെല്ലും ചെല്ലും. ആ പല രീതിയിലും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദിക്റിന്റെ രീതി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള ആഹ്വാനം തസ്ബീഹിനാണ്. അത് അല്ലാ അല്ലാ എന്ന് പറയലല്ല. അല്ലാഹുവിനുള്ള ആഹ്വാനം അല്ലാഹുക്ക് ഹംദ് നിർവഹിക്കാനാണ്. അതും അല്ലാ 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 എന്ന് പറയലല്ല. അതേപോലെ അല്ലാഹുവിനുള്ള ആഹ്വാനം തക്ബീറിനാണ്. മനസ്സിലായില്ലേ? വലി തുക്ബീറുല്ലാഹ് വകബ്ബിർഹു തക്ബീർ, അങ്ങനെയാണ്. അത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാണ്. ഈ അല്ലാഹുവിനെ പറഞ്ഞ് അവന്റെ കുറവുകളിൽ നിന്ന് അവനെ പരിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ്. അവനുള്ള പൂർണ്ണതകൾ പ്രഘോഷിക്കലാണ് തഹ്മീദ്. അവന്റെ വലിപ്പവും അവന്റെ മഹത്വവും ഉദ്ഘോഷിക്കലാണ് തക്ബീർ. അവൻ മാത്രം ആരാധനക്കർഹൻ എന്നുള്ളത് പ്രഖ്യാപിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെ. അവനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശേഷിയും ഇല്ല എന്നുള്ളത് പ്രഖ്യാപിക്കലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെയാണ് ഇസ്ലാമിൽ ദിക്റുകൾ. ആ മഹനീയമായ ദിക്റുകളെ സ്ഥാനം തെറ്റിച്ച് അതിനെ വഴി മാറ്റിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ അല്ലാ 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 ഇങ്ങനെ ദിക്ർ. അതിലെന്താ, അതിലെന്താ ഉള്ളത്? അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലില്ല, അള്ളാഹുവിന്റെ പൂർണ്ണത പറയലില്ല, അള്ളാഹുവിന്റെ മഹത്വം പറയലില്ല. ചിലരതും എന്താക്കി മാറ്റി, പിന്നെ ഷോർട്ടാക്കി ഹു 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 ഇങ്ങനെ ആക്കി. ചിലർ ഹുവ 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 ഇങ്ങനെ ആക്കി. മനസ്സിലായി? അതൊക്കെ ഇവിടെ തിരുത്തപ്പെടേണ്ടതായ ഭാഗമാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച്, ഈ കൽപ്പനകളെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് അന്നസറാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ പിന്നെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്, അത് സൂറത്തുൽ കാഫിറുൻ, ഇതുപോലത്തേതായ വിഷയങ്ങൾ ഇനിയും വരും ഇൻഷാല്ലാ. അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. എന്തെങ്കിലും വിഷ്കാലുണ്ടോ? ഇസ്തിഗ്ഫാർ നടത്താൻ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള തേട്ടം നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ച ദുആയാണ് ഏറ്റവും കരണീയം. അതിലൊന്നാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. പിന്നൊന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാർ? നമുക്ക് മഗ്ഫിറത്ത് തേടുവാൻ ഏറ്റവും നല്ല ദുആയാണ്, അതാണ് സയ്യിദ് അൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞത്. സയ്യിദ് എന്ന് എന്താ അർത്ഥം? നമ്മൾ പറയില്ലേ നേതാവ്, അതിൽ ഏറ്റവും മുന്തിയ പ്രാർത്ഥന എന്നുള്ളതാണ് ഉദ്ദേശം. അത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അല അഹദിക വവഅദിക മസ്തതഅത് അബൂ ലക ബിനിഅമതിക അലയ്യ വഅബൂ ബിദംബി ഇഗ്ഫിർലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഏറ്റവും നല്ല പാപമോചന തേട്ടം അതാണ്. അതേപോലെ നിസ്ലാത്തിലെ മതങ്ങൾ ഇവിടെ വർദ്ധിപ്പിച്ചൊല്ലിയിരുന്നതായ ഈ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അല്ലാഹുമ്മ ഇഗ്ഫിർ എന്നുള്ള തേട്ടാണ്. ദുആ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മര്യാദ കൂടി ഇവിടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ അള്ളാഹു പറയാണ് ഇസ്തഗ്ഫിർ, മഗ്ഫിറത്തിന് വേണ്ടി നീ തേടിക്കോ. ഈ തേട്ടം അതിനുള്ള ആഹ്വാനം ഉണ്ടല്ലോ, അത് ഏതിനു ശേഷമാണ്? തസ്ബീഹിനും ഹംദിനും ശേഷമാണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം നിർവഹിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെ വാഴ്ത്തലും അള്ളാഹുവിനെ പുകഴ്ത്തലുമാണ്. അള്ളാഹുവിന്റെ ഹംദും തസ്ബീഹും ഒക്കെ നിർവഹിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ് ദുആക്ക് കബൂൽ. ആ ഒരു മര്യാദ കൂടി ഇവിടെ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നമ്മൾ അറിയിക്കുന്നുണ്ട്. നോക്കി, നിങ്ങൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, എന്നിട്ടാണ് എന്ത് പറയുന്നത്? ഇസ്തഗ്ഫിർ, ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്ന് പറയുന്നത്. അപ്പൊ ദുആ ചെയ്യുന്നതിനെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കുറെ തസ്ബീഹ് നിർവഹിക്കണം, അള്ളാഹുവിന്റെ തഹ്മീദ് നിർവഹിക്കണം. മനസ്സിലായി? തസ്ബീഹും തഹ്മീദും സനാവും മജിദും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അത് ദുആന്റെ മര്യാദയാണ്, ദുആന്റെ മര്യാദയാണ്. ഒരു മിനിറ്റ്. എന്നെ ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ് അല്ലേ. തമാം, നന്നായി. ന്യൂനതകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ടുള്ളതായ കുറവുകൾ. എന്താ കുറവുകൾ? ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരാൾ പറയാണ് അള്ളാഹ്ക്ക് ഒരു ഇണ ഉണ്ട് എന്ന് പറഞ്ഞ്, അത് അള്ളാഹ്ക്ക് പിന്നെ പ്രശംസയാണ്? അള്ളാഹ്ക്ക് കുറവാണ്? അള്ളാഹുക്ക് ഒരു ഇണ ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്നീ നമ്മൾ ഒരുപോലെ ആയില്ലേ. അതേപോലെ തന്നെ നമുക്കൊക്കെയാണ് ഇണകൾ വേണ്ടത്. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മത്തഹദ സാഹിബത്തൻ വല വലത, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് വലത് കുട്ടി ഉണ്ട് എന്ന് പറയാണ്, അത് അള്ളാഹ്ക്ക് പൂർണ്ണതയാണ്, അള്ളാഹിനെ പിന്നെ കുറവാക്കലാണ്, കുറവാക്കലാണ്. നഊദു ബില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് ഒരു ഷരീക്ക് പങ്കുകാരൻ, അള്ളാഹ്ക്ക് ഒരു ഷരീക്കുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്താണ്, അള്ളാഹ്ക്ക് കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വയം പര്യാപ്തനാണ്, അവൻ സമദാണ്, അള്ളാഹു അൽ ഗനിയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഖദീറും ഖാദിറും മുക്തദിറുമാണ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള സ്വയം പര്യാപ്തനും ധന്യനാണ്. ആ അള്ളാഹുവിന് ഒരു ഷരീക്കുണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ അള്ളാഹുവിന് ഒരു വലിയ സഹായി ഉണ്ട് എന്ന് പറയാം. ഇതൊക്കെ എന്താ? അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പിന്നെ ഇതൊക്കെ അള്ളാഹ് കുറവുകൾ പറയലാണ്, ഇതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയെ പരിശുദ്ധപ്പെടുത്താം. ഇതേപോലെ തന്നെ വേറെയും അള്ളാഹുവിനെ പിന്നെ അനാദരിക്കുന്നതായ ന്യൂനതകൾ, അള്ളാഹുവിന് കുറവുകൾ പറയുന്നതായ കുറേതുണ്ട് അള്ളാഹുവിന്. പിന്നെ 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 ജൂതന്മാരൊക്കെ പറഞ്ഞല്ലേ, അള്ളാഹു സുബ്ഹാനഹു തആല ഉറങ്ങി, അള്ളാഹു സുബ്ഹാനഹു തആല മയങ്ങി, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പിശുക്കനാണ് തുടങ്ങി, നഊദു ബില്ല, അങ്ങനെയുള്ളതായ പറച്ചിൽ, അതിൽ നിന്നൊക്കെ അള്ളാഹു എന്താണ്, അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ളത് അള്ളാഹുവിനെ സമ്മതിക്കലും അത് നമ്മൾ പറയലാണ് തസ്ബീഹ്. അള്ളാഹു ഹംദ്, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പൂർണ്ണനാണ്, അള്ളാഹുവിന്റെ പൂർണ്ണത എടുത്ത് പറയലാണ്. അള്ളാഹു എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സമ്പൂർണനാണ്. അള്ളാഹുവിന്റെ കേൾവിയിൽ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ, അള്ളാഹുവിന്റെ അറിവിൽ, അള്ളാഹുവിന്റെ കഴിവിൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഹയാത്തിൽ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിന്റെ ഏതേത് കാര്യങ്ങളുണ്ട് അതിലൊക്കെ അള്ളാഹു ആരാണ്, അള്ളാഹു സമ്പൂർണനാണ്. അത് പ്രഖ്യാപിക്കലാണെന്ത് അൽഹംദുലില്ലാ എന്നുള്ളത്.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.